ഫാദർ ജോസ് പൂത്രക്കയിൽ OSH എഴുതിയ ലേഖനം ചുരുളഴിയുന്ന ദിവ്യരഹസ്യങ്ങൾ. മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് പങ്കുവച്ച അനുഭവം ഓർക്കുന്നു. കുർബാന ആരംഭിച്ചാൽ അവസാനിക്കുന്നതുവരെ ഒരു ദൈവിക തേജസ് ഇയാളെ വലയം ചെയ്യും. ആദ്യം കേട്ടപ്പോൾ ഈ അനുഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ചോദിച്ചെങ്കിലും അതങ്ങനെ വാക്കുകളിലൂടെ വിവരിക്കാനാവില്ലെന്നായിരുന്നു മറുപടി. യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് ഒരു മേഘം വന്ന് ശിഷ്യന്മാരെ മൂടുന്നതിന് സമാനമായ അനുഭവമായിരിക്കാമെന്ന് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചു. വിശുദ്ധ കുർബാന അനുഭവത്തിൽ കുറുക്കുവഴികൾ നല്ലതാണ്, എന്നാൽ അവയ്ക്ക് ആധാരശിലയായി ആഴമേറിയ ബോധ്യങ്ങളുമുണ്ടാകണം. ഇവ രണ്ടും ചേർത്ത് തയ്യാറാക്കിയ വിചാരധാരകളാണ് ഇവിടെ വായനക്കാരുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യം തന്നെ വേരോടുകൂടി പിഴുതുകളയേണ്ട ഒരു തെറ്റിദ്ധാരണയുണ്ട്. പരിശുദ്ധ കുർബാന ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥന അഥവാ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന അനുഷ്ഠാനമാണെന്ന് അനേകർ വിചാരിക്കുന്നു. എന്നാൽ ആത്യന്തികമായി മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിനായി ദൈവം ചെയ്യുന്നതാണ് പരിശുദ്ധ കുർബാന. ഈശോ ബലിയർപ്പിക്കുന്നു, നാം അതിൽ പങ്കാളികളാകുന്നു. ഇത് ബോധ്യമായാൽ വൈകാരിക അനുഭവം ആഗ്രഹിക്കുകയില്ല. ദൈവശാസ്ത്ര ഭാഷയിൽ കുർബാന രഹസ്യമാണ്. ദിവ്യരഹസ്യങ്ങൾ എന്ന് പലവട്ടം വിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ വിശുദ്ധ കുർബാന വിസ്മയമാണ്, ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മഹാവിസ്മയം. ഇത് തിരിച്ചറിഞ്ഞ് അത്ഭുതാദരവുകളോടെ മിസ്റ്റിക്കൽ അനുഭവത്തോടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും മടുപ്പുണ്ടാവില്ല. ബുദ്ധിക്ക് അഗ്രാഹ്യമെങ്കിലും ഓരോ ദിവസവും രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിഞ്ഞുവരും. നിത്യതയിലേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഈ ഭൂമിയിൽ വിശുദ്ധ കുർബാന മുഴുവനായും തിരിച്ചറിഞ്ഞാൽ ആനന്ദം കൊണ്ട് മരിക്കുമെന്ന് വിശുദ്ധാത്മാക്കൾ പറയുന്നുണ്ട്. അടുത്ത കൂട്ടുകാരോട് സ്വകാര്യ അനുഭവങ്ങൾ നാം പങ്കുവയ്ക്കാറുണ്ടല്ലോ. ഈശോയുടെ സ്നേഹിതരായി മാറിയാൽ ദിവ്യകാരുണ്യ രഹസ്യങ്ങൾ അവിടുന്ന് പറഞ്ഞു തരും. ഓരോ ദിവസവും പുതിയ ഹൃദയത്തോടെ ബലിപീഠത്തെ സമീപിച്ചാൽ പുതിയ സ്നേഹം നുകരാൻ കഴിയും. അതുതന്നെയാണ് ദൈവിക തേജസ്സിനാൽ വലയം ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്നേഹാനുഭവത്തിൽ വളരുന്നതനുസരിച്ച് കുർബാനയിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ കഴിയും. ഇന്ദ്രിയങ്ങളിലൂടെയല്ലാതെ അവിടുത്തെ കാണുവാനും സംസാരിക്കുവാനും സ്പർശിക്കുവാനും കഴിയും. നാം പങ്കെടുക്കുന്ന ബലി യേശു സഹിയോൻ മാളികയിലും കാൽവരിയിലുമായി അർപ്പിച്ച ബലിയുടെ ആവർത്തനമല്ലെന്ന അടിസ്ഥാന രഹസ്യം നമ്മുടെ ആത്മാവിൽ നിറയണം. നിത്യപുരോഹിതനായ ഈശോ ഹെബ്രായർ 7:24 അർപ്പിച്ച ഏക ബലിയിലാണ് ഹെബ്രായർ 7:27 നാം എന്നും പങ്കുചേരുന്നത്. അനുദിനം ബലിയർപ്പിക്കുകയല്ല, ഏക ബലിയിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നു, നാം എന്നും അർപ്പിക്കുന്നത് ഒരേ കുഞ്ഞാടിനെ തന്നെയാണ്. ഇന്ന് ഒന്ന്, നാളെ മറ്റൊന്ന് അല്ല. ദിവ്യബലി ഒന്നേയുള്ളൂ. ഒരിക്കലും ഭക്ഷിച്ചു തീരാത്ത, ഒരിക്കൽ അർപ്പിക്കപ്പെട്ട ബലിയാടിനെയാണ് നാം അർപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, കാൽവരിയിൽ ഈശോ അർപ്പിച്ച ബലിയും ഇന്ന് അൾത്താരകളിൽ നാം അർപ്പിക്കുന്ന ബലിയും ഒന്നു തന്നെയാണ്. സംഭവം പഴയതു തന്നെ, ആവർത്തിക്കുന്നത് ഓർമ്മ മാത്രമാണ്. ആദ്യ പെസഹായിൽ അപ്പസ്തോലന്മാർക്ക് ലഭിച്ച അനുഭവത്തിൻ്റെ അതേ ചൂട് നമുക്കും അയവിറക്കാനാകണം. വിശുദ്ധ കുർബാന അനുഭവമായി മാറാൻ സഹായിക്കുന്ന ഒരു ആത്മീയ രഹസ്യം ഇവിടെ നാം തിരിച്ചറിയണം. അന്ന് യോഹന്നാനും തോമസ് ലീഹായ്ക്കും മറ്റ് അപ്പസ്തോലന്മാർക്കും കൊടുത്ത അതേ ദിവ്യകാരുണ്യം തന്നെയാണ് ഇന്ന് നമുക്കും കിട്ടുന്നത്. ഏകബലി ആവർത്തിക്കാനാകില്ലല്ലോ. യേശു മുറിച്ച നിമിഷം തൻ്റെ ശരീരമായി മാറിയ അപ്പം രണ്ടാമത്തെ വരവിനു മുൻപ് അവസാനത്തെ മനുഷ്യനും സ്വീകരിക്കുന്നതുവരെ ദിവ്യകാരുണ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ കയ്യിൽ നിന്നും വക്ഷസ്സിൽ ചാരിക്കിടന്ന് യോഹന്നാൻ സ്വീകരിച്ചതുപോലെ സ്വർഗീയ അപ്പം സ്വീകരിക്കാമല്ലോ എന്ന ആഗ്രഹം നിറഞ്ഞാൽ വിശുദ്ധ കുർബാന ഒരിക്കലും മടുക്കുകയില്ല. വിശുദ്ധ അംബ്രോസ് മിലാനിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരിക്കൽ ബലിയർപ്പിക്കുകയായിരുന്നു. അനേക വർഷങ്ങളായി വിട്ടുമാറാത്ത രോഗത്തിൻ്റെ ഭാരവുമായി ഒരു സ്ത്രീ ആ ബലിയിൽ പങ്കെടുത്തിരുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് കാർമ്മികനായ ബിഷപ്പ് അംബ്രോസ് സങ്കീർത്തിയിലേക്ക് മടങ്ങുമ്പോൾ ഈ സ്ത്രീ പാഞ്ഞു ചെന്ന് പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈമുത്തി. അദ്ദേഹം തിരുവസ്ത്രങ്ങൾ മാറിയിരുന്നില്ല. ഉടൻ തന്നെ അവൾക്ക് രോഗസൗഖ്യം ശരീരത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു. മെത്രാനാണെന്നുള്ള ചിന്ത പൂർണ്ണമായും മാറി ഈശോയാണെന്നുള്ള വികാരവായ്പോടെയാണ് താൻ കൈമുത്തിയതെന്ന് അവൾ പിന്നീട് പറയുകയുണ്ടായി. ബലിയുടെ നിമിഷങ്ങളിലും തനിക്ക് പരിചയമുള്ള മെത്രാനായ അംബ്രോസിനെയല്ല, ഈശോയെയാണ് അവൾ മനസ്സിൽ കണ്ടിരുന്നത്. കാൽവരിയിൽ ഈശോ അർപ്പിച്ച അതേ ബലിയിൽ പങ്കുചേരുന്നതിനാൽ ഈശോയെ എപ്പോഴും കാണാൻ കഴിയണം. യേശുവിനെ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ ഈശോ നമ്മെയും കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതവും ജീവിത പ്രശ്നങ്ങളും അവിടുന്ന് ഏറ്റെടുത്തുകൊള്ളും.